لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك.
بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وعلى بارك وأنعم على عبدك ونبيك محمد صلى الله عليه وسلم. ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ മഷ്അറുകളുമായി ബന്ധപ്പെട്ട് എന്ന ഹജ്ജിന്റെ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ മീഖാത്ത്, ഹറം, ഇവകളുമായി ബന്ധപ്പെട്ട് കുറേ പിന്നെ വിഷയങ്ങളുണ്ട് ആളുകൾ അനിവാര്യമായും അറിയേണ്ടത്. മീഖാത്തുകൾ എന്ത്, ആ മീഖാത്തുകളുടെ പിന്നെ വിധികൾ എന്ത്, അതേപോലെ ഹറം എന്ത്, ഹറമുകളുടെ വിധി എന്ത്, അതേപോലെ പിന്നെ അറഫ, അറഫയുടെ അതിർത്തികൾ, അതേപോലെ തന്നെ അറഫയുമായി ബന്ധപ്പെട്ട മതവിധികൾ, മുസ്ദലിഫ, മുസ്ദലിഫയുടെ അതിര്, അതേപോലെ തന്നെ മുസ്ദലിഫയുമായി ബന്ധപ്പെട്ട വിധികൾ, മിന, മിനയുടെ അതിര്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട മതവിധികൾ തുടങ്ങി കുറെ വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ പിന്നെ ഓരോ സ്ഥലം, ഇപ്പം ഈ കാത്തുകൾ അഞ്ചെണ്ണം, അത് കാണിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ ഒരു 5-5 മിനിറ്റ് ഇങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾക്ക് അത് കൂടുതൽ ഒരു പഠിക്കാനും അതേപോലെ ഉൾക്കൊള്ളാനും എളുപ്പമായിരിക്കും. ഏതായാലും നമുക്ക് മീഖാത്തുകളെ മനസ്സിലാക്കാം. ആദ്യം മീഖാത്തുകൾ എത്ര എണ്ണ, ആരാ പറയാ എത്ര മീഖാത്തുകളാ? മീഖാത്തുകൾ അഞ്ചാണ്. എന്തിനാണ് മീഖാത്തുകളെ നിശ്ചയിച്ചത്? മീഖാത്തുകളെ നിശ്ചയിച്ചത് ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്നവർക്ക്, ഹജ്ജിനും ഉംറക്കും നിയ്യത്ത് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്, പ്രത്യേക കാലമുണ്ട്. സ്ഥലത്തിന് മീഖാത്തുൽ മക്കാനി എന്നും സ്ഥലത്തിന് മീഖാത്തുൽ സമാനി എന്നും പറയും. വർഷത്തിന്റെ ഏതൊരു സമയത്ത് നമുക്ക് ഉംറക്ക് നിയ്യത്ത് ചെയ്യാം, പക്ഷെ ഹജ്ജിന് എല്ലാ സമയത്തും നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. ഹജ്ജിന് നിയ്യത്ത് ചെയ്യണമെങ്കിൽ ഷവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ 10 ഈ ദിവസങ്ങളിലായിരിക്കും. ഷവ്വാൽ മാസത്തിൽ ഹജ്ജിന് നിയ്യത്ത് ചെയ്യാം, ദുൽഖഅദ മാസത്തിൽ ഹജ്ജിന് നിയ്യത്ത് ചെയ്യാം, ദുൽഹജ്ജിന്റെ 10 ദിവസം ഹജ്ജിന് നിയ്യത്ത് ചെയ്യാം. അതല്ലാത്ത സമയങ്ങളിൽ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ശരിയാവില്ല. ഇതാണ് അൽഹജ്ജ് അഷ്ഹുറുൽ മഅ്ലൂമാത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജിന് ഒരാൾ തീരുമാനമെടുക്കേണ്ടത്, നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്ത് ചെയ്യേണ്ടത്, ഈ നിയ്യത്ത് ചെയ്യേണ്ടത് നിർണിത സ്ഥലങ്ങളിൽ വെച്ചാണ്, നിർണിത സ്ഥലങ്ങളിൽ വെച്ചാണ്. ഹജ്ജായാലും ഉംറയായാലും നമുക്ക് തോന്നിയിടത്തിന് ഇഹ്റാമിൽ പ്രവേശിച്ചു പോകാൻ പറ്റൂല. പിന്നെയോ നിർണിത സ്ഥലങ്ങളുണ്ട്. ആ നിർണിത സ്ഥലങ്ങൾ, ഒന്ന് ദുൽഹുലൈഫ, രണ്ട് ജുഹ്ഫ, മൂന്ന് ഖർൽ മനാസിൽ, 4 യലംലം, 5 ദാത്തുഖ്, 5 മീഖാത്തുകൾ നിശ്ചയിച്ചത്. ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് ഈ മീക്കാത്തുകൾക്ക് പുറത്ത് നിന്ന്, ഈ മീക്കാത്തുകളാണ് നിർണിത ദൂരത്താണ്, മക്കത്തെ ഹറമിൽ നിന്ന് നിർണിത ദൂരത്താണ് ഈ മീക്കാത്തുകൾ ഹജ്ജുള്ളത്. ഈ മീക്കാത്തിന് പുറത്ത് നിന്ന് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് മക്കയിൽ പോകുന്നവർ, അതേപോലെ ഈ മീക്കാത്തുകളിലുള്ളവർ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചിട്ട് മക്കയിലേക്ക് പോകുമ്പോൾ ഈ മീക്കാത്തുകൾ വിട്ടുകിടക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യണം? ആ നിയത്ത് ചെയ്തിരിക്കണം. ഈ മീക്കാത്തുകൾ വിട്ടുകിടക്കുന്നതിന് മുമ്പ് അവർ നിയത്ത് ചെയ്തിരിക്കണം. ഹുന്നലഹുൻ വലിമൻ അത അലൈഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ മീക്കാത്തുകൾ അഞ്ചും നാലെണ്ണം റസൂലുള്ള പറഞ്ഞത്. ഈ ദാത്തവർക്ക് എന്നുള്ളത് ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ് മീക്കാത്തായി നിശ്ചയിച്ചത്. റസൂലുള്ള അത് മീക്കാത്തായി നിശ്ചയിച്ചു എന്ന് ചില അസറുകൾ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുവാനും ഈ വഴി മക്കയിലേക്ക് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് വരുന്നവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് വരുന്നത്. പണ്ട് ഇതിന് ദുൽഹുലൈഫ എന്നാണ് പേര്, ഇപ്പൊ അതിന് അബയാർ അലി എന്ന് പറയും. ഈ മീക്കാത്തിന് ഇതിന് ദുൽഹുലൈഫ എന്ന് പറയാൻ കാരണം അവിടെ ഒരു മരം ഉണ്ടായിരുന്നു വ്യാപകമായിട്ട് ചെടി. ആ ചെടിയിലേക്ക് ചേർത്താണ് ദുൽഹുലൈഫ, ഹുലൈഫ എന്ന ചെടികളുള്ള സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് അതിന് അബയാർ അലി എന്ന് പറയും. ഇപ്പോ അതാണ് മദീനക്കാരുടെ മീക്കാത്ത്, അല്ലെങ്കിൽ മദീന വഴി മക്കയിലേക്ക് പോകുന്നവരുടെ മീക്കാത്ത്. ഈ നാല് മീക്കാത്തുകളെ അപേക്ഷിച്ച് ഈ മീക്കാത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് വാദി അഖീഖ് എന്നും പറയുമ്പോഴേക്ക് ഈ തായ്വാർക്ക് വാദി അഖീഖ് എന്ന് പറയും. മദീനത്ത് ഒരു വാദി അഖീഖ് ഉണ്ട്, ഈ മീക്കാത്തുള്ള സ്ഥലത്തിനും വാദി അഖീഖ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു അവിടെ രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. ഈ ദുൽഹുലൈഫയിൽ രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അത് ഇഹ്റാമിന്റെ രണ്ടരക്കായത്ത് നിസ്കാരമല്ല, പിന്നെ ഇതൊരു അനുഗ്രഹീത താഴ്വരയാണ്, അതുകൊണ്ടാണ് അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. ആ പ്രത്യേകത ആയിരിക്കില്ല, ജുഹ്ഫക്കോ ഖർണുൽ മനാസിലിനോ എലംലംനോ ദാത്തു ഇർഖിനോ ഇല്ല. പിന്നെ മദീന വഴി നമ്മൾ ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ ദുൽഹുലൈഫ മീക്കാത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടരക്കായത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അത് ആ മീക്കാത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. മനസ്സിലായ? ആ നിസ്കാരം ആരും നിർവഹിച്ചിട്ടുണ്ടോ? അങ്ങനെ അവിടെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ട് നട്ട്. ആ വഴി പോയിട്ടില്ലേ? മദീന വഴി പോയിട്ടില്ലേ? മദീന വഴി പോകുമ്പോ മദീനക്കാരുടെ മീക്കാത്തായ അബയാർ അലി ദുൽഹുലൈഫ അവിടെ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കൽ, രണ്ടരക്കായത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഇഹ്റാമിന് ശേഷമായാലും ഇഹ്റാമിന് മുമ്പായാലും അത് ഇഹ്റാമിന്റെ നിസ്കാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ ദുൽഹുലൈഫയിലെത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ദിവസം തങ്ങിയിട്ടുണ്ട്. ദുൽഹുലൈഫയിൽ ഒരു ദിവസം നിന്നിട്ടുണ്ട്, കാരണം റസൂലുള്ളാഹിന്റെ കൂടെ 120,000 ഹാജിമാരാണ് ഹജ്ജിന് പുറപ്പെട്ടത്. 120,000 ഹാജിമാർ ഹജ്ജിനുള്ളത്. അപ്പോ ഈ 120,000 ഹാജിമാരൊക്കെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് മദീനത്തിനല്ല പുറപ്പെട്ടത്, കുറെ ആളുകൾ മദീനത്ത് പുറപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ ജസീറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് വഴിയിൽ വെച്ച് കൂടുക ചെയ്തത്. കൂടുതൽ ആളുകളും കൂടിയത് എവിടെ വെച്ച്? ദുൽഹുലൈഫയിലാണ്. കാരണം എങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കണം, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുകൂടി ആളുകൾ പഠിക്കാൻ വേണ്ടി റസൂലുള്ള എല്ലാവരെയും ദുൽഹുലൈഫയിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം നിന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങുന്നത്. അത് ദുൽഹുലൈഫ. ഈ ദുൽഹുലൈഫ മദീനക്കാരുടെ മീക്കാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മദീന വഴി ആരെല്ലാം മക്കയിലേക്ക് പോകുന്നു അവരുടെയൊക്കെ മീക്കാത്താണ് ദുൽഹുലൈഫ. രണ്ടാമത്തേത് ജുഹ്ഫ. ജുഹ്ഫ എന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ ജുഹ്ഫല്ല, അത് ഒരു പിന്നെ വിസ്മരിക്കപ്പെട്ട നാടായി, ഗ്രാമമായി മാറിയിട്ടുണ്ട്. ഇന്ന് അതിന് പകരം റാബഖാണ്. റാബഖ് ജുഹ്ഫ സിറിയക്കാരുടെ മീക്കാത്ത് എന്നാ പറയാം. എന്നാൽ സിറിയയിൽ നിന്നും മറ്റൊക്കെ മക്കയിലേക്ക് വരുന്നവർ നമുക്കല്ല, ജുഹ്ഫ വഴിയാണ് വരുന്നതെങ്കിൽ, ജുഹ്ഫ വഴിയാണ്, മദീന വഴിയല്ല ജുഹ്ഫന്റെ ഭാഗത്തുകൂടിയാണ് വരുന്നതെങ്കിൽ, ജുഹ്ഫ ഏത് ഭാഗത്താ? ജുഹ്ഫ പിന്നല്ല സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ ചെങ്കടലിന്റെ ഭാഗത്തേക്ക്, ഇന്നത്തെ റാബഖൊക്കെ അല്ലേ, റാബഖിന്റെ ഒക്കെ അടുത്താണ് ജുഹ്ഫ. അറിയപ്പെട്ട സ്ഥലമായിരുന്നു പണ്ട് ജുഹ്ഫ. ഇന്ന് അതിന് പകരം റാബഖിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. കാരണം റാബഖ് ജുഹ്ഫയോട് നേരെയാണ്, ജുഹ്ഫന്റെ നേരെയുള്ള സ്ഥലമാണ്, തൊട്ടടുത്ത സ്ഥലമാണ്. മദീന വഴിയല്ലാതെ സിറിയക്കാര് സമുദ്രതീരത്തിലൂടെ വരികയാണ്, അല്ലെങ്കിൽ ഇനി ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഹാജിമാർ ആ വഴി വരികയാണെങ്കിൽ, ഈജിപ്തിലൂടെ അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ മീക്കാത്ത് ജുഹ്ഫയാണ്. മൂന്നാമത്തേത് കർണുൽ മനാസിൽ. കർണുൽ മനാസിൽ, അതിന് കർണുൽ സഹാലബ് എന്നും പറയും, കർണുൽ സഹാലബ്. ഇന്ന് കർണുൽ മനാസിൽ അറിയപ്പെടുന്നത് അസൈലുൽ കബീർ എന്ന പേരാണ്, അസൈൽ അൽ കബീർ. ഈ കർണുൽ മനാസിൽ നജിദുകാരുടെ മീക്കാത്ത് എന്നാണ് അറിയപ്പെടുക. നജിദുകാരുടെ മീക്കാത്ത്, നജിദ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ളവർ, മക്കയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ളവർ, റിയാബ്, ദമ്മാം, ഇങ്ങനെ കിഴക്ക് ഭാഗത്തുള്ളവർ. അപ്പോ ഈ കർണുൽ മനാസിൽ വഴി മക്കയിലേക്ക് പോകുന്നവർ, ഹജ്ജ് ഉംറയെ ഉദ്ദേശിച്ച് പോകുന്നവർ, അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള സ്ഥലമാണ് കർണുൽ മനാസിൽ. ഈ സ്ഥലം ഇന്നത് അസൈലുൽ ഖബീർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കർണുൽ മനാസിൽ നസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ചരിത്ര സ്ഥലമാണ്. ഏതാണ് ചരിത്രം? നബിയുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്രമാണ് ആ തായിഫ് ഹിജറ. തായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി. തായിഫുകാർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തായിഫിൽ വെച്ച് കല്ലെറിഞ്ഞ് ഓടിച്ചപ്പോൾ രക്തമൊലിക്കുന്ന തന്റെ ശരീരവും രക്തമൊലിക്കുന്ന കാലുമായി റസൂലുള്ളാഹ് വിറച്ച് വിതുമ്പി ചെന്നിരുന്ന സ്ഥലമാണ് ഈ കർണുൽ മനാസിൽ, കർണുൽ സഹാലിബ്. അവിടെ ഉത്തുബയുടെയും ഷൈബയുടെയും ഒരു തോട്ടുണ്ടായിരുന്നു. ആ തോട്ടത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അഭയം തേടുകയുണ്ടായത്, കർണുൽ സഹാലിബ്, കർണുൽ മനാസിൽ. ഇന്ന് അതിന് നേരെയുള്ള തൊട്ടടുത്ത് തന്നെയുള്ള അസൈൽ അൽ ഖബീർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്നാളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം, അസൈലുൽ ഖബീർ. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയത്. പ്രസ്തുത ഖുർആൻ പാരായണം ജിന്നുകൾ കേൾക്കുകയും അങ്ങനെ ജിന്നുകൾ ഖുർആൻ പാരായണം കേട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് അവർ നസീബീൻ എന്ന് പറയുന്ന അവരുടെ നാട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ജിന്നുകളെ കൂടി ഇസ്ലാമിലേക്ക് ദാവത്ത് നടത്തി കൊണ്ടുവന്നു എന്ന് ആ സംഭവം ഉണ്ടല്ലോ, അത് അസൈലുൽ ഖബീറിൽ വെച്ചാണ് ഉണ്ടായത്. റസൂലുള്ളാഹിന്റെ ഖുർആൻ പാരായണവും ജിന്നുകളുടെ ഇസ്ലാം മതാശ്ലേഷവും. കർണുൽ മനാസിൽ മൂന്നാമത്തേത്. യലംലം, യലംലം യമൻകാരുടെ മീക്കാത്താണ്. ഈ യലംലം അത് ഇന്ന് സഅദിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സഅദിയ യലംലം ഒരു ഗ്രാമത്തിന്റെ പേരാണ്. മാത്രമല്ല യലംലം അത് ആ ഗ്രാമത്തോട് തുടർന്ന് ഒരു ഒരു പർവ്വത നിരന്നുണ്ട്, പർവ്വത നിര, അതിനും യലംലം എന്ന് പറയും. അതിന് തൊട്ടടു ആ എലംലമ്മിലാണ് സഅദിയ എന്ന് പറയുന്ന ഒരു ഗ്രാമമുള്ളത്. അവിടെ വെച്ചാണ് ഇന്ന് ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്, സഅദിയ. ഈ എലംലം മാർഗേണ മക്കയിലേക്ക് വരുന്നവർ എലംലമ്മിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ജിദ്ദയുടെ അടുത്താണിത്, ജിദ്ദയുടെ അടുത്താണ്, ആ ഭാഗത്താണ് എലംലം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാര് അവരുടെ ഫ്ലൈറ്റ് ഈ മാർഗേണയാണ് ജിദ്ദയിലേക്ക് വരുന്നത് എങ്കിൽ അവരുടെ മീക്കാത്ത് എലംലമായിരിക്കും. മക്കയോട് അടുത്തുള്ള ഒരു കറിയാണ്, ഒരു ഗ്രാമമാണ്, മനസ്സിലല്ലേ. അത് മക്കയോടടുത്ത്, മക്കയിൽ നിന്ന് കിഴക്ക് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, കിഴക്ക് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കയോട് ഏറെ അടുത്ത സ്ഥലമാണത്. ഇറാഖിൽ നിന്ന് പണ്ട് വരുന്ന ഹാജിമാരുടെ യാത്രാ വഴിയായിരുന്നു ഈദാത്ത് ഇറാഖിൽ നിന്ന്. പക്ഷേ ഇറാഖിൽ നിന്ന് നേരെ വന്നിട്ടില്ലെങ്കിൽ അവരുടെ യാത്രാ വഴിയിലായിരുന്നു ഈ ഗ്രാമം ഉണ്ടായിരുന്നത്, ദാത്ത് ഇറഖ് എന്ന് പറയുന്ന ഗ്രാമം. അതുകൊണ്ട് തന്നെ ഇറാഖുകാരുടെ മീക്കാത്തായിരുന്നു ഈദാത്ത് ഇറഖ്. ആ വഴി മക്കയിലേക്ക് വരുന്നത് ഏത് നാട്ടുകാരായാലും അവർക്കൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ദാത്തി ഇറക്കുമതി. ഇതാണ് അഞ്ച് മീക്കാത്തുകൾ. ഏതൊരു വ്യക്തി നാട്ടിന്റെ ഏത്, ലോകത്തിന്റെ ഏത് ഭാഗത്താകട്ടെ, ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് മക്കയിലേക്ക് വരികയാണ് എങ്കിൽ അവർ ഇവയിൽ ഒന്നിനെ ഭേദിച്ചാണ് അവിടേക്ക് വരിക, മക്കയിലേക്ക് വരിക. ഇവകളെ ഭേദിച്ചു വരുമ്പോൾ ഒന്നുകിൽ ഈ മീഖാത്തുകളുടെ അതിർത്തി ഉണ്ടല്ലോ, അത് അതൊന്നുകിൽ അന്തരീക്ഷത്തിലാകാം, അല്ലെങ്കിൽ സമുദ്രത്തിലാകാം, അല്ലെങ്കിൽ കരയിലാകാം. ആ അതിരുകളെ ഭേദിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? ഇഹ്റാമിലായിരിക്കണം. ഞാൻ ഹജ്ജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഉംറ ചെയ്യുന്നു എന്ന നിയ്യത്ത് അവർക്കുണ്ടായിരിക്കണം. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തുണി ഉടുത്ത് ഒരു തുണി പുതക്കലല്ല ഇഹ്റാം. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിയ്യത്താണ്. ഞാൻ ഉംറ ചെയ്യുന്നു, ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്നുള്ള നിയ്യത്താണ് ഇഹ്റാം. അതിന്റെ ഭാഗമാണെന്ത്, നിർബന്ധ ഭാഗമാണെന്ത്, തുന്നിയ വസ്ത്രങ്ങൾ ആണുങ്ങൾ മാറ്റി ഒരു മുണ്ട് ഉടുക്കലും ഒരു മുണ്ട് പുതക്കലും. പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് ഇഹ്റാം. തൈ ഒരു ഇഷ്കാൽ, ഒരു വിഷയം, ഇതിപ്പോ മീഖാത്തിലുള്ളവർക്ക് നിയ്യത്ത് ചെയ്യാനാണ്, മീഖാത്തുകളിലൂടെ മക്കയിലേക്ക് വരുന്നവർക്ക് നിയ്യത്ത് ചെയ്യാനാണ്. മീഖാത്തിനുള്ളിലുള്ളവർ, മീഖാത്തിനുള്ളിലുള്ളവർ അവരുടെ അവസ്ഥ എന്താ? മീഖാത്തിനുള്ളിലുള്ളവർ രണ്ടു തരക്കാരാണ്, രണ്ടു തരക്കാരാണ്. ഒന്ന് മക്കക്കാർ, മക്കക്കാർ. മറ്റൊന്ന് മക്കയുടെയും മീഖാത്തിന്റെയും ഇടയിലുള്ളവർ, മക്കയുടെയും മീഖാത്തിന്റെയും ഇടയിലുള്ളവർ. ഈ വിശുദ്ധ ഹറമിൽ, അല്ലെ ഹറമ് കഅബയെ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, കഅബയിൽ നിന്ന് 22 കിലോമീറ്റർ പടിഞ്ഞാറും 15 കിലോമീറ്റർ കിഴക്കും 12 കിലോമീറ്റർ തെക്കും 6 കിലോമീറ്റർ വടക്കും. ഇത് ഹറമാണ്, മനസ്സിലെ? ഹറമിന്റെ അതിർത്തിയാണിത്. ഇങ്ങനെ ഈ ചുറ്റളവ് ഇങ്ങനെ വിശാലമായിട്ട് ഹറമുണ്ട്, ഹറമുണ്ട്. മസ്ജിദുൽ ഹറാം മാത്രമല്ല ഹറം, പല ആളുകളും മസ്ജിദുൽ ഹറാം പള്ളി ഉണ്ടല്ലോ, അതാണ് ഹറം എന്നാ മനസ്സിലാക്കിയത്. മക്കത്തെ ഹറം അത് വിശാലമാണ്, മദീനത്തെ ഹറമ വിശാലമാണ്. മക്കത്തെ ഹറം മസ്ജിദുൽ ഹറാം കഅബയുടെ പരിസരത്ത് നിന്ന് 22 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ജിദ്ദയുടെ ഭാഗത്തേക്ക്, ഇന്ന് ഷുമൈസി എന്ന പേരിൽ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ പണ്ട് ഹുദൈബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്, ഈ അതിർത്തിയിലുള്ളത്. അപ്പോ കഅബയിൽ നിന്ന് 22 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ജിദ്ദയുടെ ഭാഗത്തേക്ക് ഹറമാണ്. അതേപോലെ തന്നെ കഅബയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്താണ് നമ്മളൊക്കെ ഉള്ളത് അല്ലെ, കിഴക്ക് ഭാഗത്ത്, നമ്മുടെ പടിഞ്ഞാറാകുമ്പോൾ കിഴക്ക് ഭാഗത്ത് നമ്മളുള്ളത്. ഈ 15 കിലോമീറ്റർ കഴിഞ്ഞാൽ ഹറമാണ്. ഇവിടെയാണ് അറഫ, 15 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് അറഫ. ഈ താഴ്വര ഇവിടെ, ഇത് ഷുമൈസി, ഷുമൈസി, ഇത് വാദി ഓറന എന്ന് പറയും, വാദി ഓറന, വാദി ഓറന. നിങ്ങൾ അറഫയിലേക്ക് പോകുമ്പോൾ നമ്മൾ മുസ്ദലിഫ കഴിഞ്ഞ് അറഫയ്ക്ക് എത്തുന്നതിന് മുമ്പ് വേണം, ഇങ്ങനെ നീണ്ട പാലങ്ങളും ഭയങ്കര ഒരു വിശാലമായ താഴ്വാരം, തോട്, വെള്ളമല്ല, വെള്ളം ഉണ്ടാവും, അത് മഴ ചെയ്യുന്ന ടൈമിൽ അതൊക്കെ നിറഞ്ഞൊഴുകും. ആ താഴ്വാരക്കാണ് വാദി ഉറന എന്ന് പറയാം, വാദി ഉറന അല്ലെങ്കിൽ വാദി നമീറ എന്ന് പറയും. ഇതാണ് ഹറമിന്റെ അതിർത്തി. ഹറമ് കഴിഞ്ഞിട്ടാണ് അറഫ. മസ്ജിദുൽ നമീറ, മസ്ജിദുൽ നമീറ എവിടെയുള്ളത്? ഹറമിന് പുറത്താണ്. മസ്ജിദുൽ നമീറിന്റെ വസീൽ നമീറിന്റെ കിബ്ലയുടെ ഭാഗം, അവിടെയാണ് ഈ വാദി നമീർ ഉള്ളത്. അതിനിങ്ങോട്ട് 15 കിലോമീറ്റർ ദൂരം ഹറമാണ്. അപ്പൊ ഈ ഭാഗത്ത് തന്നെയാണ് ആരുള്ളത്? മിന ഉള്ളത്, മുസ്ദലിഫ് ഉള്ളത്. മിനയും മുസ്ദലിഫൊക്കെ ഹറമിനുള്ളിലാണ്, അറഫ ഹറമിന് പുറത്താണ്. മനസ്സിലായോ? ഇവിടെയാണ് തന്നെ മസ്ജിദ് ആയിഷ. മസ്ജിദ് ആയിഷ ഇവിടെ ഇദാഅത്തുൽ ഇബൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഹറമിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക്, മദീന, മദീന ഭാഗത്ത്, മദീനയുടെ ഭാഗത്തേക്ക് തന്നെ 6 കിലോമീറ്റർ ദൂരം ഈ 6 കിലോമീറ്റർ ദൂരെയുള്ള ഹറമാണ്. കഅബയിൽ നിന്ന് 12 കിലോമീറ്റർ തെക്ക് യമന്റെ ഭാഗത്തേക്ക് അവിടെയാണ് ഇബാഹത്തുൽ ലബ്യൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഹറമിന്റെ അതിർത്തി. ഇതൊക്കെ ഹറമാണ്, ഹറമാണ്. അപ്പൊ മക്കത്തെ ഹറമിന്റെ വലിപ്പം നമ്മൾ പറഞ്ഞത് ഈ വിശാലതയിൽ ഹറമാണ്. ഹറമിന്റെ പവിത്രത എന്താ? ഹറമിന്റെ പവിത്രത നമ്മൾ പറയാൻ പറഞ്ഞത് ഈ വിഷയം കഴിഞ്ഞിട്ട്. ഈ ഹറമിലുള്ളവർ അവരുടെ വിധി വേറെയാണ്. ഹറമ് കഴിഞ്ഞ് മീക്കാത്തിനുള്ളിലുള്ളവർ, മീക്കാത്തിലുള്ളവരെ കുറിച്ചും മീക്കാത്തിന് പുറത്തുള്ളവരെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി മീക്കാത്തിനുള്ളിൽ, ഇപ്പൊ അത് മദീനക്കാരുടെ മീക്കാത്ത് ഇവിടെ നോക്കാം, മദീനക്കാരുടെ മീക്കാത്ത് ഈ ഭാഗത്താണെന്ന് വെച്ചാൽ അക്കേണ്ട ഏറ്റവും ഇതാണ് ദുൽഹുലൈഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടാ ഈ സ്ഥലം ഇവിടുന്ന് ഇത്ര സ്ഥലം, ഇവിടെയുള്ള ആളുകൾ മീക്കാത്തിനുള്ളിലുള്ളവർ എങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കും, ഹറമിനുള്ളിലുള്ളവർ എങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കും, മീക്കാത്തിനുള്ളിലുള്ളവർ ഹജ്ജിനായാലും ഉംറക്കായാലും അവരെവിടുന്നാണോ മക്കയിലേക്ക് പോകുന്നത് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം വേണ്ടത്. അപ്പൊ ജിദ്ദക്കാർ അതേപോലെ തന്നെ അസ്വാൻ തുടങ്ങിയ നാട്ടുകാരൊക്കെ അവരൊക്കെ മീക്കാത്തിനുള്ളിലുള്ളവരാണ്. അപ്പൊ അവര് അവരുടെ സ്ഥലത്തു നിന്ന് എന്ത് ചെയ്താൽ മതി? ഹജ്ജിന് ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചു പോയാൽ മതി. അവരുടെ വീടുകളിൽ നിന്നോ ഫ്ളാറ്റുകളിൽ നിന്നോ ഇഹ്റാമിൽ പ്രവേശിച്ചു പോയാൽ മതി. ഹറമിലുള്ളവർ ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം അല്ലേ പറഞ്ഞു, ഇത്ര സ്ഥലമുണ്ട്. ഈ ഹറമിലുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ താമസിക്കുന്നിടത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. ഹജ്ജ് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പം മക്കത്തുള്ള ഒരു വ്യക്തി മക്കയുടെ തന്റെ താമസ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. മിനയിലെത്തിയ നമ്മൾ മിനയിൽ വെച്ചിട്ട് ദുൽഹജ്ജ് എട്ടിന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. എന്നാൽ ഹറമിലുള്ള ഒരു വ്യക്തി ഉംറ ഉദ്ദേശിക്കുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട എവിടുന്ന? മക്കത്തുള്ള ഒരു വ്യക്തി ഉംറ ഉദ്ദേശിക്കുമ്പോൾ അയാൾ ഹജ്ജിന്റേതുപോലല്ലേ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? അയാൾ ഹറമിൽ നിന്ന് പുറത്തു പോകണം, ഹറമിൽ നിന്ന് പുറത്തു പോകണം. അതുകൊണ്ടാണ് മസ്ജിദ് ആയിഷയിലേക്ക് പോണത്. കാരണം ഏറ്റവും അടുത്ത സ്ഥലം ഏതാണ് ഹറമിന് പുറത്തുള്ളത്? മസ്ജിദ് ആയിഷയാണ്. മനസ്സിലായില്ലേ? ഇത് ഹറമാണ് ഈ സ്ഥലം. അതായത് പിന്നെ ഈ ഇതിന് ഹറം എന്ന് പറയും, ഹറം. ഹറമിന് പുറത്തുള്ള സ്ഥലം അതിനാണ് ഹില്ല് എന്ന് പറയാം. ഹില്ല് അതാണ് ഹില്ല് ഹറം എന്ന് പറയുന്നത്. ഹറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗം, ഹറമിന് പുറത്തുള്ള സ്ഥലമൊക്കെ ലോകത്ത് എല്ലായിടത്തും ഹില്ലാണ്, ഹില്ലാണ്. അതെന്താണ് അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞത്, ഹില്ലും ഹറമും തമ്മിൽ. അപ്പൊ ഇവിടെ ഹറമിലുള്ളവർ ഹജ്ജ് ഉദ്ദേശിക്കുമ്പോൾ അവർ ഹറമിൽ വെച്ച് തന്നെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഹറമിലുള്ളവർ ഉംറ ഉദ്ദേശിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? ഹറമിൽ നിന്ന് പുറത്തു പോകണം. ഹില്ലിൽ പോയിട്ട് അതിനി ഏത് ഭാഗത്ത് വരുമല്ല, ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജഹ്റാന, അല്ലെങ്കിൽ ഷുമൈസി, അല്ലെങ്കിൽ അറഫ, അല്ലെങ്കിൽ തന്നെ മാഷിൽ എവിടെ പോയാലും അതിന് വിഷയമല്ല. അവര് ഹറമിന്ന് പുറത്തു പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. ഏറ്റവും അടുത്തത് തനയും ആയതുകൊണ്ട് എന്തെയും ആളുകൾ തനയിമിലേക്ക് പോകും. ചോട്ടാവുമ്പ്ര വടാവുമ്പ്ര ആയിട്ടില്ലേ, എന്താ ചോട്ടാവുമ്പ്ര വടാവുമ്പ്ര? അത് ടാക്സിക്കാരുണ്ടാക്കണേ വിഭാഗത്തിൽ പെട്ടാണ്. ചോട്ടാവുമ്പ്ര വടാവുമ്പ്ര എന്താ? ചോട്ടാവുമ്പ്ര വടാവുമ്പ്ര എന്ന് പറയുന്നത് ഈ തന്നെയിലേക്ക് ദൂരം കുറവാ. ഈ ആളുകൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് പോകും. എന്നിട്ട് മക്കത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ മക്കത്ത് ഇവിടുന്ന് നമ്മളിപ്പോ ഒരുക്കെ ഒരു ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ ഉംറക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഉംറയാണ് നമുക്കുള്ളത്, അതിന് തെളിവുള്ളത്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഇങ്ങനെ ഉംറ പോയിട്ട് ചെയ്യാന്നുള്ളതിന് തെളിവില്ല. അപ്പൊ ചിലർ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടാക്സിയിലൊക്കെ കയറിയിട്ട് അവർ പോയിട്ട് എന്ത് ചെയ്യും? തനയിമിൽ പോയിട്ട് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നിട്ട് ഉംറ ചെയ്യും. അത് ടാക്സിക്കാരെന്ത് ചെയ്യും? ചോട്ടാവുമ്പ്രയാണോ വേണ്ടത്, വെടാവുമ്പ്രയാണോ വേണ്ടത് ചോദിക്കും. ചോട്ടാവുമ്പ്ര എന്ന് പറയുന്നത് ഇവിടുന്ന് തനയിമിക്ക് 2 റിയാലാണ്, ഇവിടുന്ന് ജഹ്റാനിലേക്ക് 3 റിയാലാണ്. 3 റിയാലിന്റെ ഉംറ വെടാവുമ്പ്ര, 2 റിയാലിന്റെ ഉംറ ചോട്ടാവുമ്പ്ര. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കാൻ എടുക്കാൻ പോകേണ്ടത് അത് ജഹ്റാനയിലേക്കാണ് എങ്കിൽ അതാണ് വെടാവുമ്പ്ര. മനസ്സിലല്ലേ? ഏതായാലും ഇതാണ് പിന്നെ ഹറമിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഹ്റാമിന്റെ അവസ്ഥ. ഹജ്ജിനും ഉംറക്കും അവരുടെ വേറെ വേറെ രീതിയാണ്. ഇതിന് ഈ ഒരു സ്ഥലത്തിനുണ്ടല്ലോ, ഇത്ര സ്ഥലത്തിന് ഇതിന് ഹറം എന്ന് പറയാൻ കാരണം എന്താ? ഹറാം എന്താ? എന്താ ഹറാം? ഹറാം എന്നാണ് നിഷിദ്ധാണ്. എന്താ ഇപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് പാലുണ്ട്, ഒരു ഗ്ലാസ് മദ്യമുണ്ട്, ഒന്ന് ഹലാലാണ് മറ്റൊന്ന് ഹറാമാണ്. ഇതിനെ ഹറാം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇതെനിക്ക് വിലക്കപ്പെട്ടതാണ്, ഇതെനിക്ക് വിലക്കപ്പെട്ടതാണ്. അപ്പോ വിലക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് അത് ഹറാം. ഇത് ഹലാലാണ്, അനുവദനീയമാണ്, എനിക്കത് ഉപയോഗിക്കാം. പാൽ ഉപയോഗിക്കാം, മദ്യം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഭൂമുഖത്ത് ഏതൊരു സ്ഥലത്തും അനുവദനീയമായ പല കാര്യങ്ങളും ഈ സ്ഥലത്ത് പാടില്ല. അതുകൊണ്ടാണ് ഇതിനെ ഹറം എന്ന് പേരിട്ടത്. ആ പള്ളിക്ക് മസ്ജിദുൽ ഹറാം എന്ന് പേരിട്ടത്. മനസ്സിലായില്ലേ? എന്താ ഹറമില്? ഇവിടൊക്കെ നമുക്ക് വേട്ടയാടാം, അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രകൃതിയാൽ വളരുന്ന മൃഗങ്ങളെ വേട്ടയാടാം, പ്രശ്നമല്ല. പക്ഷെ ഇവിടെ വളരുന്ന മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇവിടൊക്കെ നമ്മളൊരു മരം മുറിച്ചു, അവിടുത്തെ പുല്ല് പറിച്ചു, പ്രശ്നമല്ല. പക്ഷെ ഇവിടെ മുളക്കുന്ന, പ്രകൃതിയാൽ മുളക്കുന്ന വൃക്ഷങ്ങൾ മുറിക്കുവാനോ അവിടെ മുളക്കുന്ന പുല്ലുകൾ പറിക്കാനോ പാടുള്ളതല്ല, ഇവിടെ ഹറമിൽ. അതേപോലെ ഇവിടൊക്കെ നമുക്ക് വീണ് കിട്ടിയ സാധനങ്ങൾ എടുക്കാം. എന്തിന് വീണ് കിട്ടിയ സാധനം എടുത്തിട്ട് നമ്മൾ പോക്കറ്റിട്ട് പോകാനാ? അല്ല, നമ്മളതൊരു വർഷം പരസ്യം ചെയ്യണം. ഒരു പേസ് വീണ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വർഷം നമുക്കത് എടുത്ത് പരസ്യം ചെയ്യാം. അത് എടുക്കലാണ് ഉത്തമം, എന്നിട്ട് പരസ്യം ചെയ്യണം. 100 റിയാലാണ് അതിലുള്ളത്. ആ 100 റിയാലിന്റെ ഉടമ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് സദക്ക ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്നാണോ അയാൾ വരുന്നത്, ഉടമ വരുന്നത്, അയാൾക്ക് അത് തിരിച്ചു കൊടുക്കണം. എന്നാൽ ഹറമിൽ ഒരു സംഗതി വീണ് കിട്ടിയാൽ അത് എടുക്കാതിരിക്കലാ ഉത്തമം, അത് എടുക്കാതിരിക്കലാണ് ഉത്തമം. എടുക്കുകയാണ് എങ്കിൽ പരസ്യം ചെയ്യാൻ മാത്രം, പരസ്യം ചെയ്യാൻ മാത്രം. അതില്ലെങ്കിൽ അവിടെ ഇട്ട് പോരുക. പറഞ്ഞ മനസ്സിലായണ്ട? ഹറമിൽ വെച്ചൊരു സംഗതി വീണ് കിട്ടിയാൽ അത് എടുക്കാതിരിക്കലാണ് ഉത്തമം. എടുത്താൽ എന്തിനു മാത്രം? പരസ്യം ചെയ്യാൻ മാത്രം. ആള് വന്നിട്ടില്ലെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് നമ്മൾ പോരുക. അണ്ടോ, അതൊക്കെ ഇതാണ് ഹറമിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിൽ ലാ തുൽതഖതു ലുഖ്തതുഹ, ഹറമിൽ നിന്ന് വീണ് കിട്ടിയത് എടുക്കാൻ പാടുള്ളതല്ല. വലാ യുഹ്റാഖു ദമുഹ, ഇതിൽ രക്തം ചിന്താൻ പാടുള്ളതല്ല. അതിൽ രക്തം ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വളരുന്ന മൃഗങ്ങളെ കൊല്ലാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ അവിടെ മനുഷ്യവധം, അതൊന്നും പാടുള്ളതല്ല. അതേപോലെ വലാ യുഖ്തല ഖലാഹ, ഈ ഹറമിലെ പുല്ല് പോലും പറിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ വലാ തുഅദു ശൗകതുഹ, ഈ ഹറമിലെ വൃക്ഷങ്ങൾക്ക് മുള്ളുണ്ട് എങ്കിൽ ആ മുള്ള് പോലും പൊട്ടിക്കാൻ പാടുള്ളതല്ല. കണ്ട, ഇതൊക്കെ എന്താണ്? ഹറമിൽ ഹറാമാണ്, ഹറമിൽ ഹറാമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് എന്ത് പേര്? ഹറാം, അല്ലെങ്കിൽ ഹറം എന്ന പേര്. അല്ലാഹു സുബ്ഹാനഹു വതആല, ഇന്നല്ലാഹ ഹറമ മക്കത്ത യൗമ ഖലഖ സമാവാതി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാളിൽ അല്ലാഹു, ഇന്നല്ലാഹ ഹറമ മക്ക, മക്കയെ അല്ലാഹു ഹറാമാക്കി. ഹറാമാക്കി എന്നതാ പവിത്രമാക്കി. പവിത്രമാക്കി എന്നതിന്റെ ഉദ്ദേശം എന്താ? ഇതാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ജാഹിലിയത്തിൽ വരെ സ്വാവിനെ വധിച്ച ഘാതകനെ ഹറമിൽ വെച്ച് കണ്ടാൽ ജാഹിലി കൊല്ലൂല, ജാഹിലി കൊല്ലൂല. ആ മുസ്ലിമാണ്, മുശ്രിക്കാണ്. വാപ്പാനെ കൊന്നവനെ ഹറമിൽ കണ്ടാൽ കൊല്ലൂല, ഹറമിന് പുറത്ത് കണ്ടാൽ കൊല്ലും. പുറത്ത് വരാൻ കാത്തിക്കും പോയിട്ട്, പക്ഷെ ഹറമിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കാബയോട് ചാരിയിരിക്കുകയാണെങ്കിൽ പോലും തൊടൂല. അതുകൊണ്ടാണ് നമ്മളിപ്പോ ചരിത്രത്തിൽ ഹുബൈബിനെയും സെയ്ദ് ബിനു ദസിനെയും മുശ്രിക്കുകൾ പിടികൂടി. ഹുബൈബും സെയ്ദ് ബിനു ദസിനെയും ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളെ ശരിക്ക് കശക്കിയ രണ്ടാളുകളാണ്, രണ്ട് സഹാബികളാണ് സെയ്ദും അതേപോലെ തന്നെ ഹുബൈബും. ഈ സെയ്ദിനെയും ഹുബൈബിനെയും പിന്നീട് അവർക്കറിയ മക്കാർക്കറിയാം ബദറിൽ അവരുടെ കൊമ്പന്മാരെ മുഴുവൻ വെട്ടി നടത്തിയത് ഇവരെ രണ്ടാളാണെന്ന്, അതിൽ മുഖ്യ പങ്ക്. അതുകൊണ്ട് തന്നെ ഈ സെയ്ദിനെയും ഹുബൈബിനെയും പിന്നീട് മക്കാർക്ക് പിടികിട്ടി. ചിലരെന്ത് ചെയ്തു, ഈ മുസ്ലിമീങ്ങളെ ചതിച്ച് കൊന്നപ്പോ 70 ആ ബീർ മൗന എന്ന് പറഞ്ഞ സംഭവത്തിൽ സെയ്ദ് ബിനു ദസിനെയും ഹുബൈബിനെയും ബന്ദിയായിട്ട് പിടിക്കുക ചെയ്തത്. മറ്റൊരാളൊക്കെ കൊന്ന്, ഇവരെ ബന്ദിയായിട്ട് പിടിച്ച്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവര് മക്കാര് കൊണ്ടുപോയിട്ട് വിറ്റ്. കാരണം മക്കാര് ഇവരെ രണ്ടാളെയും കാത്തിരിക്കുക കിട്ടാൻ വേണ്ടിട്ട്. മക്കാരെന്ന് പറഞ്ഞാൽ ആരാ? മുശ്രിക്കീങ്ങൾ. ബദറിലെ ഓരോ ബന്ധുക്കളും പിതാക്കളൊക്കെയാണല്ലോ കൊല്ലപ്പെട്ടത്. അപ്പൊ അവരെ കൊന്ന രണ്ട് ഇരകളാണ് ആര്? സെയ്ദ് ബിനു ദസിനെയും ഹുബൈബും. അങ്ങനെ ഹുബൈബിനെയും സെയ്ദ് ബിനു ദസിനെയും മക്കാര് വാങ്ങിയിട്ട് അവര് സെയ്ദിനെയും ഹുബൈബിനെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. എവിടെ കൊണ്ടുപോയിട്ട് കൊല്ലണത്? അവര് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത് ഹറമിന് പുറത്തേക്കാണ്, തനൈമിലേക്കാണ് കൊണ്ടുപോയത്. എന്തിനാ തനൈമ കൊണ്ടുപോയത്? എവിടെ കൊല്ലാൻ പാടില്ല, ഇവിടെ കൊല്ലാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അവർ മുശ്രിക്കാണ്, മുശ്രിക്കായിട്ടും വധശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുപോകുന്നത് തനൈമിൽക്കാണ്. പറഞ്ഞ മനസ്സിലായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറമിന്റെ പവിത്രതയാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഹറമെന്നും ഇതല്ലാത്ത സ്ഥലത്തിന് എന്തെന്ന് പറയുന്നത്, ഷില്ലെന്ന് പറയുന്നത്. എന്നാ ഷില്ല് എന്ന് പറഞ്ഞാൽ അനുവദനീയാണ്, ഇവിടെ തൊക്കെ അനുവദനീയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനുവദനീയമായ കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ അത് ഹറമിൽ, മക്കത്തെ ഹറമിൽ ഹറാമാണ്. അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് വമൈ യുരീദു ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഈ ഹറമിൽ വല്ലവരും വല്ല നിഷേധ പ്രവർത്തനവും ഉദ്ദേശിച്ചാൽ, ചെയ്താൽ എന്നല്ല ഉദ്ദേശിച്ചാൽ അവന് നോവേറ്റുന്ന ശിക്ഷ നാം ആസ്വദിപ്പിക്കുന്നതാണ്. അപ്പൊ ഹറമിൽ ഒരു തിന്മ ഉദ്ദേശിക്കാൻ പാടുള്ളതല്ല. പക്ഷേ നമ്മുടെ ഇവിടുന്നും ഏതൊരു ഭാഗത്ത് ലോകത്തിന്റെ എവിടെ വെച്ചിട്ടൊരു തിന്മ ഉദ്ദേശിച്ചാൽ അള്ളാന്റെ കാരുണ്യത്താൽ നമുക്കൊരു കുറ്റമല്ല. ഉദ്ദേശിച്ചാൽ അത് ചെയ്യണവരെ ചെയ്താൽ മാത്രമാണ് ഒരു തിന്മക്ക് ഒരു കുറ്റം. അതേസമയം ഹറമിൽ ഒരു തിന്മ ഉദ്ദേശിച്ചാൽ അത് തിന്മയാണ്. ചെയ്താലോ? ആ ചെയ്താൽ അത് വലിയ പാപമാണ്, വലിയ പാപമാണ്. ഏതായാലും അതാണ് ഹറമും ഹില്ലും തമ്മിലുള്ളതായ വ്യത്യാസം. ഇനി നമ്മുടെ ടൈം ഇതാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഏതാനും വിധികൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു വിഷയം ഇതിലുള്ളത്, ഒരാൾ മീക്കാത്തിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചില്ല, മീക്കാത്തിന്റെ പുറത്തുനിന്ന് എന്തിനു പോവാണ്, ഹജ്ജിന് പോവാണ്, ഉംറക്ക് പോവാണ്. പക്ഷെ മീക്കാത്തിൽ വെച്ചിട്ട് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചില്ല. ഒരാൾ ജിദ്ദയിലെത്തി ദമ്മാമിന്ന് പോയിട്ട്, അയാൾ എന്തിനാ പോണത്, ഹജ്ജ് ഉദ്ദേശിച്ചാണ് പോണത് അല്ലെങ്കിൽ ഉംറ ഉദ്ദേശിച്ചാണ് പോണത്, അയാൾ എന്ത് ചെയ്യും? ജിദ്ദയിലെത്തി. ജിദ്ദ എവിടെയുള്ളത്? മീക്കാത്തിനുള്ളിലാണോ മീക്കാത്തിന് പുറത്താണോ? മീക്കാത്തിനുള്ളിലാ, ഹറമിന്റെ പുറത്താണ്, മീക്കാത്തിനുള്ളിലാണ് അല്ലേ. അപ്പോ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പൊ നമ്മള് ദമ്മാമിൽ നിന്ന് പോകുമ്പോ എവിടെ വെച്ചിട്ടാ ഇഹ്റാമിൽ പ്രവേശിക്കുക? ഖർനൽ മനാസിൽ അല്ലെങ്കിൽ സൈലുൽ കബീർ തായിഫിൽ വെച്ച് അല്ലേ. ഒരാൾ തായിഫ് കടന്നു പോയി ജിദ്ദയിലെത്തി, ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ തായിഫിൽ തന്നെ തിരിച്ചു വരണം. അല്ലെങ്കിൽ അടുത്ത മീക്കാത്ത് ഏതാണോ അവിടേക്ക് പോകണം, റാബഖാണെങ്കിൽ റാബഖ് പോകണം. അയാൾക്ക് സൗകര്യമുള്ള അടുത്ത മീക്കാത്തിൽ പോയിട്ട് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കണം മടങ്ങി വന്നിട്ട്. അപ്പൊ അയാൾക്ക് പ്രായശ്ചിത്തല്ല. അതല്ല, ഒരാൾ ജിദ്ദയിലെത്തി പിന്നെ ജിദ്ദയിൽ നിന്നാണ് പോണത് എങ്കിൽ, ഇഹ്റാമിൽ പ്രവേശിച്ചു പോകുന്നത് എങ്കിൽ, അയാൾ മീക്കാത്തിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമാണ്. ആ നിർബന്ധ കർമ്മം ഒഴിവാക്കിയതിനാൽ പ്രായശ്ചിത്തം നൽകണം, പ്രായശ്ചിത്തം നൽകണം. ഒരു മൃഗത്തെ അറുത്തുകൊണ്ടാണ്, ആട് അല്ലെങ്കിൽ മാട് ഒട്ടകം ഇതിൽ നിന്നൊരു മൃഗത്തെ അറുത്താണ് അയാൾ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. മനസ്സിലായോ? പ്രായശ്ചിത്തമൊക്കെ മക്കയിലെ സാധുക്കൾക്കാണ് കൊടുക്കുന്നത്, മക്കയിലെ സാധുക്കൾക്കിടയിലാണ് വിതരണം ചെയ്യേണ്ടത്, മക്കയിലാണ് അറക്കേണ്ടത്. ഇതാണ് പിന്നെ മീക്കാത്തുകൾ, മീക്കാത്തുകളുമായി ബന്ധപ്പെട്ടുള്ളതായ. പിന്നെ മടങ്ങി പോകേണ്ടതില്ല, മീക്കാത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല. മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു പോകണമെങ്കിൽ അറിവില്ല, പ്രായശ്ചിത്തല്ല. അതേസമയം മീക്കാത്ത് വിട്ട് കടന്നു പോയി പിന്നെയാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു പോകുന്നത് എങ്കിൽ, മീക്കാത്തിനുള്ളിൽ വെച്ചാണ് എങ്കിൽ അയാൾ അറിവ് എടുക്കൽ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ അറിവിന് മക്കാലത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ ഇത് ഫിദിയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഫിദിയ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മക്കത്തെ തന്നെ അറക്കുള്ളൂ, മാംസം മക്കാർക്ക് വിതരണം ചെയ്യുള്ളൂ. ഹജ്ജിന്റെ അറിവുണ്ടല്ലോ, തമത്വമായിട്ട് ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ ആ അറിവ്, ഹജ്ജിന്റെ അറിവ് അത് എവിടെയും വിതരണം ചെയ്യാം, ലോകത്തിന്റെ എവിടെയും. അത് മക്കത്ത് അറക്കണം എന്നുള്ളൂ, അത് എവിടെയും എന്ത് ചെയ്യാം, വിതരണം ചെയ്യാം. അതേസമയം ഫിദിയ പ്രായശ്ചിത്തം, അതേപോലെ തന്നെ നമ്മൾ ഹജ്ജിൽ വല്ല തെറ്റുകളും ചെയ്തിട്ട് അതിന് പരിഹാരമായിട്ടുള്ളതൊക്കെയാണ് എങ്കിൽ അത് മക്കത്ത് വെച്ച് അറക്കുകയും മക്കയിലെ സാധുക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യണം, മക്കയിലുള്ള സാധുക്കൾക്ക് അഗതികൾക്ക്. എന്താ അറഫ? അറഫക്ക് രണ്ടു പേരുണ്ട്, ഒന്ന് അറഫയും പിന്നൊന്ന് എന്താ അറഫാത്ത് അല്ലേ, അറഫിന്റ് അറഫാത്ത് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താ, ഫൈദ അഫത്തും മിൻ അറഫാത്ത്, അറഫാത്തിൽ നിന്ന് നിങ്ങൾ നീങ്ങിയൊഴുകിയാലെന്നാണ്. അറഫ എന്ന് പറയാം, അറഫാത്ത് എന്ന് പറയാം. അത് ഈ അറഫിന്റെ ബഹുവചനമല്ല, പിന്നെ അതിന്റെ പേര് തന്നെ അങ്ങനെയാണ് അറഫാത്ത് എന്ന്. അറഫാത്ത് നമ്മൾ പറഞ്ഞ് അത് ഹറമിന് പുറത്തുള്ള സ്ഥലമാണ്, ഹറമിന് പുറത്തുള്ള സ്ഥലമാണ്. അറഫയെയും ഹറമിനെയും വേർതിരിക്കുന്നത് ഈ തോടാണ്, ഈ താഴ്വര, വാദി ഉറന അല്ലെങ്കിൽ വാദി നമീറ എന്ന് പറയുന്ന താഴ്വരയാണ് ഇതിനെ വേർപ്പെടുത്തുന്നത്. അറഫിന്റെ അതിർത്തി. അറഫ ദിവസം ഏതാ? അറഫ ദിവസം ദുൽഹജ്ജ് 9 ആണ്. ദുൽഹജ്ജ് 9-ലാണ് അറഫ ദിവസം. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അതിലൊന്നാണ് അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാ? അറഫയിലെ ദുആയാണ്. ഖൈറു ദുആ ദുആ യൗമി അറഫ. അറഫ ദിവസത്തിലെ ദുആയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. അറഫയിൽ നിൽക്കുന്നവരുടെ വിഷയമാണത്. അറഫ വിശാലാണ് അല്ലേ? അറഫ വിശാലാണ്. അറഫയിൽ ഒരു ജബൽ അർ റഹ്മണ്ട്, ജബൽ അർ റഹ്മ. ഈ ജബൽ അർ റഹ്മയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നീണ്ട് വിശാലമായ രണ്ട് മലകളുണ്ട്, വലിയ മലകൾ. അഷ്ഹബ് എന്നൊക്കെ അതിന് പറയും. അതാണ് അറഫന്റെ അതിർത്തി. അറഫ് നിരന്ന സ്ഥലമാണ്, പക്ഷേ അറഫന്റെ അതിർത്തിയായിട്ട് മലകളാണുള്ളത്. ഒരു ഭാഗം ഈ വാദി നമിറയാണുള്ളത്. വാദി നമിറ അറഫന്റെ രണ്ട് ഭാഗങ്ങളിലും മലകളാണ്. ആ മലകളാണ് അറഫന്റെ അതിർത്തി. പക്ഷെ അറഫ വിശാലമാണ്. ആ വിശാലത കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ആ മലകളുള്ളത്. അറഫയിൽ ജബലു അർ റഹ്മ എന്ന് പറഞ്ഞിട്ടൊരു കുന്നുണ്ട്, ജബൽ അർ റഹ്മ. ഈ ജബലു റഹ്മ അതാണ്, അതിന് പേര് ജബൽ ഇലാൽ എന്നാണ്. ജബൽ ഇലാൽ നാടന്മാര് ഖുറൈൻ എന്ന് പറയും. ഖുറൈൻ 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 നാടന്മാരെ എന്ന് പറയുന്നത് ഖുറൈൻ എന്നാണ്. ഈ മലക്ക് പറഞ്ഞു പറഞ്ഞ് ഖുറൈൻ ഖുറൈൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ പേര് ഇലാൽ അല്ലെങ്കിൽ അലാൽ എന്നാണ്. അതിന് റഹ്മ എന്നുള്ള പേര് പിന്നീട് ആളുകളിട്ട പേരാണത്. ആളുകളുടെ വിശ്വാസം ആ മലിന്റെ മുകളിൽ അള്ളാന്റെ റഹ്മത്ത് അവതരിപ്പിക്കുന്നു എന്നാണ്. ആ മലിന്റെ മുകളിൽ മാത്രമല്ല, അറഫ മൊത്തത്തിൽ അള്ളാന്റെ റഹ്മത്ത് അവതരിക്കും അറഫ ദിവസം. അറഫ നബി അലൈഹി വസല്ലം പറഞ്ഞു, അൽഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ അറഫയിൽ നിന്നില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. ഒരാൾ അറഫയിൽ നിന്നില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. ദുൽഹജ്ജ് 9-ന്റെ പകലും അതിനെ തുടർന്നുള്ള രാത്രിയും വിശാലമായ ടൈമാ. ഈ സമയത്തിനുള്ളിൽ അറഫയിൽ നിന്നാൽ മതി. ദുൽഹജ്ജ് 9-ന് പകൽ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള രാത്രി, ദുൽഹജ്ജ് 10-ന്റെ ഫജിർ വരെയുള്ള ടൈം, അതിൽ കുറച്ച് സമയം അറഫയിൽ ഒരു ഹാജി നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജ് കിട്ടും. രാത്രി ആയിരുന്നാൽ മതി, പകൽ എന്നാലും മതി, ഹജ്ജ് കിട്ടും. ആ ടൈമിൽ ഒരാൾ അറഫയിൽ നിന്നില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. അയാൾക്ക് ഹജ്ജില്ല. അതുകൊണ്ട് തന്നെ അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക് മറ്റ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പോലെയല്ല. ഇപ്പൊ ഹജ്ജിന് 4 റുക്നുകളാണ്. 1 ഇഹ്റാം നിയ്യത്ത് ചെയ്യൽ, നിയ്യത്ത് ചെയ്യാത്തവന് ഹജ്ജില്ല. 2 അറഫയിൽ നിൽക്കൽ. 3 ഹജ്ജിന്റെ തവാഫ്, ഹജ്ജിന്റെ സഹി. 4 റുക്നുകളാ. ഇതില് ഇഹ്റാം നമ്മൾ പറഞ്ഞു നിയ്യത്ത് ചെയ്യൽ. ഒരാൾ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. ഹജ്ജിന്റെ തവാഫ് അയാൾക്ക് ദുൽഹജ്ജ് 10-നാണ് ചെയ്യേണ്ടത്. ദുൽഹജ്ജ് 10-ന് പറ്റിയില്ലെങ്കിൽ 11, 12, 13 ചെയ്യാം. ഇനി അതിലും പറ്റിയിട്ടില്ല എങ്കിൽ പിന്നീട് ചെയ്താലും മതി. പിന്നീട് ചെയ്താലും ഹജ്ജിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്താലും മതി. അതേപോലെയാണ് സഹയും, അത് പിന്നെ ചെയ്താലും മതി. അതേസമയം അറഫയിൽ ഒരാൾ ദുൽഹജ്ജ് 9-ന്റെ പകലിലോ പിന്നെ അതിനെ തുടർന്നുള്ള രാത്രിയോ നിന്നില്ല, പെരുന്നാൾ ദിവസം പോയി നിന്നിട്ടും കാര്യമല്ല. മനസ്സിലായില്ലേ? റമദാൻ മാസത്തിൽ ഒടുവില് അവസാനത്തെ 10-ന്റെ രാത്രി പോയി നിന്നിട്ടും കാര്യമല്ല. അറഫയിൽ നിൽക്കാൻ നിശ്ചയിച്ച ആ ടൈമിൽ തന്നെ അറഫയിൽ കുറച്ച് സമയമെങ്കിലും നിൽക്കണം. അതില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ അറഫയിൽ നിൽക്കൽ ഹജ്ജിന്റെ ഹജ്ജാണ്. മനസ്സിലായി? റസൂലുള്ള എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? 1 ഹജ്ജ്. ഖലാസ്, കട്ടായ. ഒരാൾ 1-ലേറെ ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജ് ഫർളാക്കിയതിനു ശേഷം റസൂലുള്ള 1 ഹജ്ജ് ചെയ്തു. ഹജ്ജ് ഫറളാക്കിയതിനു ശേഷം റസൂലുള്ള ഒരു ഹജ്ജ് ചെയ്തു. ഹജ്ജ് ഫറളാക്കണതിന് മുമ്പ് റസൂലുള്ള ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ഫറളാക്കണതിന് മുമ്പ് റസൂലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അത് മൂന്ന് ഹജ്ജാണോ? അതല്ല, രണ്ട് ഹജ്ജാണോ? ഒരു ഹജ്ജാണ്. അതിലാണ് ഇഷ്കാലം. ഒരു ഹജ്ജ് എന്തായാലും ചെയ്തിട്ടുണ്ട് ഹജ്ജ് ഫറളാക്കുന്നതിന് മുമ്പ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു സമൂഹത്തിലേക്കാണോ വന്നത്, ആ സമൂഹത്തിലുള്ളവർ ആരാണ്? അവർ ഹജ്ജ് ചെയ്യണവരാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അതേപോലെ ജസീറത്തിന്റെ ഈ അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങൾ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ഹജ്ജിന് വേണ്ടി എടുക്ക് വരും, മക്കയിലേക്ക് വരാറുണ്ട്, അവർ ഹജ്ജ് ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ ഹജ്ജ് എന്തായിപ്പോയി? ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഹജ്ജിൽ നിന്ന് വ്യതിചലിച്ച ഹജ്ജായി, ഷിർക്ക് കലർന്ന ഹജ്ജായി പലരുടേതും. മനസ്സിലല്ലേ? തൽബിയത്തിൽ ഷിർക്ക്, തൽബിയത്ത് തൗഹീദിന്റെ തൽബിയത്ത്. തങ്ങൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് അഹല്ല ബി തൗഹീദ്, തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ചെയ്തു റസൂലുള്ള, ഉച്ചസ്ഥരം തൗഹീദിനെ പ്രഖ്യാപിച്ചു എന്നാണ്. തൽബിയത്ത് തൗഹീദിന്റെ അതുവരെ ഷിർക്കുള്ളതാക്കി മാറ്റിയാൽ മുശ്രിക്കുകൾ. ഏതായാലും അവരെ ഹജ്ജ് ചെയ്യുന്നവരാണ്, റസൂലുള്ള അവരിലൊരാളാണ്. അതുകൊണ്ട് റസൂലിനെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഹജ്ജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹജ്ജ് ഫർളാക്കിയതിന് ശേഷം റസൂലുള്ള ഒരു ഹജ്ജാണ് ചെയ്തത്. ഹജ്ജ് ഫറളാക്കുന്നതിന് മുമ്പ് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഒരേ ഹജ്ജ് എന്തായാലും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നുബുവത്തിന് ശേഷം നേ റസൂൽ അലൈഹി വസല്ലം തങ്ങൾ നബി ആയതിന് ശേഷം റസൂൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതെന്ത്, എങ്ങനെ അത് മനസ്സിലാക്കണമെന്ന് അറിയോ? അത് മനസ്സിലാക്കുന്നത് പിന്നെ മക്കാർ ഹറമിലെ നിവാസികൾ, ഹറം എന്ന ഈ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ഹറം നിവാസികൾ, അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഉത്തുബത്ത്, ഷെയ്ബത്ത്, ഉഖുബത്ത് ബിൻ അബീ മുഅയ്ത്, ഇവരൊക്കെ ഹജ്ജ് ചെയ്യുന്നവരാണ്. പക്ഷേ അവര് ഹജ്ജ് ചെയ്യുന്നത് പോലെ അന്ന് വിദേശികളായിട്ടുള്ളവരും ഹജ്ജിന് വരും. ഹില്ലിലുള്ളവരും ഹജ്ജിന് ചെയ്യും, ഹറമിലുള്ളവരും ഹജ്ജ് ചെയ്യും. ഹറമിലാണ് ആരുള്ളത്? ഖുറൈശികൾ ഉള്ളത്. ഖുറൈശികൾ വിശേഷിച്ച് അവര് ഹറമിലാണുള്ളത്. അവര് ഹജ്ജിലൊരു പുതിയ തീരുമാനം ഉണ്ടാക്കി. ആ തീരുമാനം എന്താന്ന് വെച്ചാല്, ഹജ്ജ് അവർ ചെയ്യും, പക്ഷെ അവര് ഹറമ് വിട്ടുപോവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യൂല? അറഫയിൽ പോവില്ല. മുസ്ദലിഫന്റെ അതിർത്തി വരെ വന്ന് അവിടെ നിൽക്കും. ഞങ്ങൾ ഹറം നിവാസികളാണ് എന്ന ഗർവിൽ, അഹങ്കാരത്തിൽ അവര് അവിടെ നിൽക്കും. അറഫ തൊട്ടപ്പുറത്താണ്, അറഫയ്ക്ക് പോവില്ല. വിദേശികളായ ഹാജിമാരൊക്കെ അവിടെ വന്ന് നിൽക്കും, അറഫയിൽ വന്ന് നിൽക്കും. ഒരു ദിവസം ഹജ്ജ് സീസണിൽ, ഇമാം ബുഖാരിക്ക് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ഒരു ദിവസം ഹജ്ജ് സീസണില് ഇവര് മുസ്ലിക്കുകൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, അവര് അറഫയില് അല്ല മുസ്ദലിഫയില്. വിദേശികളൊക്കെ ആ വർഷം ഹജ്ജിന് വന്നിട്ടുണ്ട്. അറഫന്റെ സമയത്ത് അവരെവിടെയാണ്? ദുൽഹജ്ജ് 9-ന്. അവര് അറഫയിലാണ്. അവരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇവരുടെ വിശ്വാസ പ്രകാരം നബി എവിടെ നിൽക്കേണ്ടത്? നബി അറഫയിലുള്ളവനല്ലേ? റസൂലിനെ നിൽക്കേണ്ടത് ഇവരുടെ ഒപ്പമാണ്, മുസ്ദലിഫയിലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിദേശ ഹാജിമാരുടെ കൂട്ടത്തിൽ, വിദേശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉദ്ദേശമാണ് കേട്ടോ, അവരുടെ കൂട്ടത്തിൽ അവരോടൊപ്പം അറഫയിൽ. അപ്പൊ ഇക്കൂട്ടത്തിന് ഒരാളെ ചോദിക്കുകയാണ്, മുഹമ്മദ് എങ്ങനെയാണ്, മുഹമ്മദ് ഹംസ് അല്ലേ, ഹംസ് എന്നാല് ഹറം നിവാസിയല്ലേ, എങ്ങനെയാണ് അറഫയിൽ നിൽക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ആര്? മുശ്രിക്കുകൾ, റസൂലിന്റെ ശത്രുക്കളിൽ പെട്ട ആളുകൾ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് ദാ വിദേശികളോടൊപ്പം പോയിട്ട് അറഫയിൽ നിൽക്കുന്നു, എങ്ങനെ മുഹമ്മദ് അങ്ങനെ നിൽക്കും എന്ന് പറയുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായ? അതാണ് റസൂലുള്ള ഹജ്ജ് ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവ്. അത് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടോ? പലരും മൂന്ന് ഹജ്ജ് റസൂലുള്ള ചെയ്തിട്ടുണ്ട് ഹജ്ജ് ഫർളാക്കുന്നതിന് മുമ്പ് എന്നുള്ള വീക്ഷണക്കാരാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം പിന്നെ മക്കാർ എന്ത് ചെയ്യുമായിരുന്നില്ല, അവര് ഹജ്ജ് ചെയ്യുമ്പോൾ അറഫയിലേക്ക് പോകുമായിരുന്നില്ല, അവര് ഹറമിൽ മാത്രം നിൽക്കും. മുശ്രിക്കുകൾ അവരോട് റസൂലിനെ എതിരാകാൻ വേണ്ടി ഹജ്ജിന്റെ എല്ലാ സ്ഥലങ്ങളിലും, മുശ്രിക്കുകളുടെ ഹജ്ജിന് മുസ്ലിമീങ്ങളുടെ ഹജ്ജ് എതിരാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധ ചെലുത്തി. ഒരിക്കലും അന്ന് മുശ്രിക്ക്, ഹറമിലെ മുശ്രിക്ക് എവിടേക്ക് പോകുമായിരുന്നില്ല? അറഫയിലേക്ക് പോകുമായിരുന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അറഫയിൽ നിൽക്കാത്തവന് ഒരിക്കലും ഹജ്ജില്ല. മാത്രമല്ല, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, മിനയിൽ രാപ്പാർക്കൽ, ഇതൊന്നും ഹജ്ജിന്റെ റുക്കിനല്ല, അത് ഹജ്ജിന്റെ വാജിബാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ദലിഫയിൽ രാപ്പാർത്തില്ല എങ്കിൽ, മിനയിൽ രാപ്പാർത്തില്ലെങ്കിൽ അറഫ എടുത്താൽ തീരും, പ്രായശ്ചിത്തം കൊടുത്താൽ തീരും. അറഫയിൽ നിന്നില്ലെങ്കിലോ അർത്ഥം തീരൂല. അറഫയിൽ നിൽക്കുന്ന വേണം, അതാ പറഞ്ഞ സമയത്ത് നിൽക്കും വേണം. അത് അങ്ങനെ കണിശമാക്കാൻ കാരണം എന്തിനു വേണ്ടിയാണ്? ഇവരുടെ ഈ അന്ധവിശ്വാസത്തിന് എതിരാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. മനസ്സിലായോ? അറഫ ദുആയുടെ ദിവസമാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് ദുആ ഉയരുന്ന അല്ലെങ്കിൽ ഉയരേണ്ട ദിവസമാണ് അറഫ ദിവസം. അള്ളാഹു അറഫയിലുള്ള ഹാജിമാരിലേക്ക് അടുത്തു വരികയും ഹാജിമാരെ നോക്കി അള്ളാഹു മലക്കുകളോട് തന്റെ അഭിമാനം പറയുകയും ചെയ്യുന്ന ദിവസമാണ് ഏത്? അറഫ ദിവസം. മനസ്സിലായല്ലേ? അള്ളാഹുവിന്റെ പാപമോചനവും അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിൽ നിന്ന് അറഫയിലേക്ക് ഒഴുകുന്നത് കണ്ട് പിശാജ് തീർത്തും അധമനായി നിന്ദ്യനായി അപമാനിതനായി മാറും എന്ന് വരെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വിഷയം പറഞ്ഞത്, പിന്നെ അറഫയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഏത് ഹജ്ജാണ് ചെയ്യണത് അതിനനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങൾ. തമത്വമായിട്ടുള്ള ഹജ്ജാണെങ്കിൽ നമ്മൾ ഉംറ ചെയ്ത് വിരമിക്കും മക്കത്തുനിന്ന്. അല്ല, ഖിറാനായിട്ടും ഹജ്ജ് മാത്രമാണ് ചെയ്യുന്നത് അഥവാ ഇഫ്രാദായിട്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ ഹജ്ജ് ഉംറ ഒന്നിച്ച് ഖിറാനായിട്ടാണ് എങ്കിൽ ഇഹ്റാമിൽ തന്നെ തുടരും, അങ്ങനല്ലേ? പിന്നെ നമ്മള് ദുൽഹജ്ജ് എട്ടിന് മിനയിലായിരിക്കും. ദുൽഹജ്ജ് എട്ടിൽ മിനയിൽ നിൽക്കൽ രാത്രി പാർക്കല് സുന്നത്താണ്. ദുഹർ, അസർ, ഇഷ എന്നീ നിസ്കാരങ്ങൾ ആ നമസ്കാരങ്ങളുടെ സമയത്ത് രണ്ടറക്കായത്ത് നിസ്കരിക്കും. മഗ്രിബ് മൂന്നറക്കായത്തായി, ഇഷ രണ്ടര, സുബഹി രണ്ടറക്കായത്തായിട്ട് അവയുടെ സമയത്ത് നിസ്കരിക്കും. മിനയിലെ കർമ്മ അതാണ്. പിന്നെ ദുൽഹജ്ജ് ഒമ്പത് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറഫയിൽ പോണത്. അറഫയിൽ എത്തിയാൽ ദുഹർ അസറും രണ്ടറക്കായത്ത് നിസ്കരിക്കുക. അറഫയിലെത്തിയാൽ ദുഹർ അസറും രണ്ടറക്കായത്ത്, ജമ്മും ഖസറായിട്ടാണ് നിസ്കരിക്കുക. ബാങ്ക് ഇക്കാമത്ത് കൊടുത്ത് ദുഹർ രണ്ടറക്കായത്ത്, പിന്നെ ഇക്കാമത്ത് മാത്രം കൊടുത്തിട്ട് അസർ രണ്ടറക്കായത്ത് നിസ്കരിക്കും. ദുഹറിന്റെ ആദ്യ ടൈമിൽ നിസ്റാ സലമ തങ്ങൾ അങ്ങനെ നിസ്കരിച്ച് ചരിത്ര പ്രസിദ്ധമായ തന്റെ ഖുത്ബ അറഫയിൽ വെച്ച് നിർവഹിച്ചതിന് ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അറഫയുടെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഈ ജബൽ ഇലാൽ അല്ലെങ്കിൽ ജബലുർ റഹ്മ എന്ന് പറയുന്ന ഈ കുന്നിന്റെ ചെരുവിൽ പോയിട്ട് റസൂലിന്റെ അപ്പുറത്ത് അതിന്റെ ഒരു ഭാഗത്ത് റസൂല നിന്ന്, എന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ കുറേ സമയം റസൂലുള്ളാഹി ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം അറഫയിലെ ദുആക്ക് അത്ര മഹത്താണുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് വരെ എടുത്തില്ല അന്ന് അറഫ ദിവസം. കാരണം പണ്ഡിതന്മാർ പറയുന്നത് ഊർജ്ജസ്വലത ഉണ്ടാകാൻ, വളരെ സജീവതയിൽ ഇബാദത്ത് നിർവഹിക്കുവാൻ, തൽബിയത്ത് ചൊല്ലാൻ, തക്ബീറത്ത് ചൊല്ലാനൊക്കെയുള്ള പിന്നെ ഒരുക്കായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളുടേത്. അറഫ ദിവസത്തിൽ ഹാജിമാർക്ക് നോമ്പെടുക്കാതിരിക്കലാണ് ഉത്തമം. ഹാജിമാർ അറഫ ദിവസം നോമ്പെടുക്കാതിരിക്കലാണ് ഉത്തമം. എന്നാൽ ഹാജിമാരല്ലാത്തവർ നോമ്പെടുക്കാണ് വേണ്ടത് സുന്നത്ത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറു പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്താണ്. രണ്ടു കൊല്ലത്തെ നമ്മുടെ ചെറിയ കുറ്റങ്ങൾ അവക്ക് പ്രായശ്ചിത്താണ് അറഫ ദിവസത്തിലെ നോമ്പ്. മനസ്സിലായല്ലേ? അറഫ ദിവസത്തിലെ നോമ്പ് ഹാജിമാർ അനുഷ്ഠിക്കേണ്ടത് അറഫ ദിവസത്തിലാണ്. അതെന്താണ്? ദുൽഹജ്ജ് ഒമ്പതിനാണ്. ദുൽഹജ്ജ് ഒമ്പതിനാണ് അറഫ ദിവസത്തിലെ നോമ്പ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാന യസൂമു തിസ്അ ദുൽഹിജ്ജ, ദുൽഹിജ്ജ ഒമ്പതിന് നോമ്പെടുക്കുമായിരുന്നു. അപ്പൊ ദുൽഹിജ്ജ ഒമ്പത് എന്നാണോ അന്നാണ് നോമ്പെടുക്കേണ്ടത്. മനസ്സിലായല്ലേ? നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹജ്ജ ഒമ്പത്? അന്നാണ് അവിടെ നോമ്പെടുക്കേണ്ടത്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഇവിടെ മാസം ദുൽഹജ്ജ് മാസം ഉറപ്പിക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും നാട്ടിൽ മാസപ്പിറവി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്താ നോമ്പെടുക്കേണ്ടത്? അവരുടെ കാഴ്ച അനുസരിച്ച് ഒമ്പത് എന്നാണോ അന്നാണ് അവര് നോമ്പെടുക്കേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ അറഫ ഇവിടെ അണിയനുസരിച്ച് അവരുടേതാകുമ്പോ അവിടുത്തെ പെരുന്നാൾ ദിവസം കാര്യപ്പെടുത്താം. അറഫ നോമ്പ് ദുൽഹജ്ജ് ഒമ്പതിനെടുക്കുക. ദുൽഹജ്ജ് ഒമ്പതിന്റെ നോമ്പ് അതാണ് അറഫ നോമ്പ്. അതിനാണ് ആ മഹത്വം പറയപ്പെട്ടുള്ളത്. ഇതാണ് അറഫയുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ. ഇവിടെ ഒരു വിഷയം, ചില ആളുകൾ ഹജ്ജിന് ഈ കുന്ന് കയറാൻ വേണ്ടിയിട്ട് പോയു, ജബലുർ റഹ്മ കയറാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ജബലുർ റഹ്മ കയറൽ ഹജ്ജിന്റെ കർമ്മമല്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ജബലുർ റഹ്മ കയറിയിട്ടില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെന്ത് ചെയ്തു? മിനയിൽ നിന്ന് വന്നു. ഞാൻ പറഞ്ഞ ഈ വാദി ഉറന, ഇവിടെ റസൂലുള്ളാഹി ഒരു ടെന്റ് കെട്ടി ആ വാദിയിൽ, ആ താഴ്വാരത്തിണ്ടല്ലോ അവിടെ ടെന്റ് കെട്ടി. ഉച്ച വരെ റസൂലുള്ള ടെന്റിലിരുന്ന്, ഉച്ച സൂര്യൻ തെറ്റിയതിന് ശേഷം റസൂലുള്ള വേഗം ചെയ്ത് അറഫയിലേക്ക് കയറി. എന്നിട്ട് ദുഹ്റു അസ്ർ നിസ്കരിച്ച് ജമ്മു കസറാക്കി നിസ്കരിച്ചതിന് ശേഷം ചരിത്ര പ്രസിദ്ധമായ തന്റെ ഖുത്ബ നിർവഹിച്ച്. മനസ്സിലല്ലേ? മാത്രമല്ല റസൂലുള്ളാഹി അവിടെ വെച്ചൊരു ആയത്ത് ഇറങ്ങി, അവിടെ വെച്ചൊരു ആയത്ത് ഇറങ്ങി. ഏതാണ് ആയത്ത്? അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാം ദീന. ആയത്ത് ഇറങ്ങി. അതുകൊണ്ടാണ് പിന്നെ ഒരു ജൂതം വന്നിട്ട് ഉമർ റളി അള്ളാഹുവിനോട് പറയാണ്, പിന്നെ ഉമറെ പിന്നെ വിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾക്ക് ഇറങ്ങിയ ദിവസം, ഞങ്ങൾക്കായിരുന്നു ഇറങ്ങിയിരുന്നത് എങ്കിൽ ആ ഇറങ്ങിയ ദിവസം ഞങ്ങളൊരു ഉത്സവ ദിവസമാക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് ആയത്ത്? ആയത്ത് ഈ ആയത്താണ്, അല്യവും അക്മൽത്തിലക്കും ദീനക്കും. അപ്പൊ ഉമർ റളി അള്ളാഹു തആല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം ആ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്, എവിടെയാണ് ഇറങ്ങിയത്. അത് ഏറ്റവും നല്ല നാളിലാണ് ഇറങ്ങിയത്. അതെന്താ ഇറങ്ങിയത്? അത് അറഫ ദിവസത്തിലാണ് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്ര പ്രസിദ്ധമായ തന്റെ ഖുത്ബ നിർവഹിച്ചത് നിസ്കരിച്ചതിന് ശേഷം അറഫയിൽ വെച്ചാണ്. അത് അറഫയിലേക്ക്, ഈ വാദി ഉറനയിൽ നിന്ന് റസൂലുള്ള അറഫയിലേക്ക് കയറി ഉടനെ തന്നെ നിസ്കരിച്ച് ഖുത്ബ നിർവഹിച്ച് പിന്നെ റസൂലുള്ള എന്ത് ചെയ്ത്, ആളുകളിൽ നിന്ന് എന്ത് ചെയ്ത്, റസൂൽ അങ്ങനെ നടന്ന് അറഫയുടെ ഉള്ളിലെത്തിയിട്ട് ഈ ജബൽ ഇലാൽ എന്ന് പറയുന്ന ജബലുർ റഹ്മയുടെ ബാക്കിൽ ചെന്ന് റസൂല്ല തന്റെ ഒട്ടകപ്പുറത്ത് ഇരുന്ന് ഇവിടെയാണ് കിബില, അങ്ങോട്ടാണ് കിബില, എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് റസൂൾ അങ്ങനെ ദുആ ചെയ്തു എന്നാണ്, ദീർഘനേരം ദുആ ചെയ്തു എന്നാണ്. റസൂലിന്റെ ഒട്ടകത്തിന്റെ കയറ് കയ്യിലാണ്, ഒരു കയ്യിലാണ്. ആ ഒട്ടകം തല താഴ്ത്തുമ്പോ റസൂലിന്റെ കൈ അത് താണിരുന്നു എന്നാണ്. അപ്പോഴും റസൂൾ മറ്റേ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നാണ് അറഫയിൽ. അപ്പോ ദുആ ചെയ്യുവാൻ തൽബിയത്ത് ചെല്ലുവാൻ അതുപോലെ റസൂൽ പറയുന്ന വഖൈറു മഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊക്കെ റസൂൽ ദീർഘസമയം പ്രഖ്യാപിച്ച പിന്നെ തൗഹീദിന്റെ വചനങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഹാജിമാർ സമയം കാണേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ചില ആളുകൾ ഇത് കയറാൻ വേണ്ടിയിട്ട് പോയും, എന്നിട്ട് അവിടെ തിരക്കിൽപ്പെട്ട് ബഹളുണ്ടാക്കി ഇവിടെ അവിടെ ഇത് ഒരു കല്ല് കൂട്ടിയിട്ട മാതിരിയുള്ള ഒരു കുന്നാണ്. അത് പിന്നെ അത് ആ കുന്നിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അവിടെ. ഇപ്പൊ അവിടെ അതിനെ അറിയിക്കാനൊരു തൂണാണ്, അത് റസൂലിന്റെ കാലത്തൊന്നുമില്ല. പിന്നെ അത് ആ ജബൽ ഇലാലിനെ അറിയിക്കാനുള്ള ഒരു അടയാളം മാത്രം. പണ്ട് അവിടെ പള്ളികൾ ഉണ്ടായിരുന്നു, പള്ളികൾ, പിന്നെ കുറെ ഹൗദുകൾ ഉണ്ടായിരുന്നു. എന്താ ഹൗദ്? വെള്ളം നിറച്ചു വെച്ച ഹൗദുകൾ. അത് പിന്നെ അവിടെ കുറെ ഈ ചെടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ ആ വെള്ളം കോരി കുടിക്കും, കുറെ അത് പിന്നെ കുപ്പിയിലാക്കി കൊണ്ടുപോകും. അതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ആളുകൾ അവിടെ പിന്നെ സ്ഥാപിച്ച ഓരോ ചൂഷണത്തിന്റെ വകുപ്പുകളായിരുന്നു. അവിടെ കുറെ പള്ളി ചെറിയ ചെറിയ, എന്നിട്ട് അതിൽ നിസ്കാരം പ്രത്യേകിച്ച്, അതിന് കാവലിരിക്കുന്ന പുരോഹിതനെ അതിന് കൈമടക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ആല് സൗദ് ഈ സൗദി ഗവൺമെന്റ് നിലവിൽ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്, അതൊക്കെ അവിടെ നിന്ന് തുടച്ചു നീക്കിയത്, അവിടുന്ന് മാറ്റിയത്. അതില്ല എങ്കിൽ അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ഇന്നും അതിന്റെ ഈ കുന്നിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെടികൾ ഉണ്ടെങ്കിൽ അതിമൊക്കെ കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ കാണാം. അതെന്താ, ഓരോരുത്തരുടെ ഓരോ മുറാദുകൾ നേടാൻ വേണ്ടിയിട്ട് കെട്ടിട, ഓരോ മുസീബത്ത് ഒഴിയാൻ വേണ്ടിയിട്ട് കെട്ടിട. എങ്ങനെയാണ് അതിപ്പോഴും ചെയ്യും ആളുകൾ യഥാർത്ഥത്തിൽ, എന്നിട്ട് അതിന്റെ മുകളിൽ പോയിട്ട് നിസ്കരിക്കും, ആ പാറമ്മ പോയിട്ട് നിസ്കരിക്കും, അതിപ്പോഴും കാണാം. യഥാർത്ഥത്തിൽ അതൊന്നും എന്തല്ല, അതൊന്നും വന്നിട്ടില്ല. റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ആ കുന്നോട്ട് കയറിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുന്നിന്റെ ചെരുവിൽ പോയി നിന്ന് അവിടെ നിസ്കരിക്കാണ് ചെയ്തത്. റസൂല്ല പറഞ്ഞു, വഖഫ്തു ഹാഹുന, ഞാൻ ഇവിടെ നിന്നു. അറഫത്ത് കുല്ലുഹ മൗഖിഫ്, അറഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലം, അറഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലം. മനസ്സിലായോ? അപ്പൊ ആളുകൾ ഈ കാണിക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങൾ പിന്നെ ഈ വിഷയത്തിലുണ്ട്. അറഫയിൽ നിന്ന് എപ്പോഴാണ് ഹാജിമാർ പോവുക? അസർ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്. അസർ കഴിഞ്ഞ്, അസർ നമ്മൾ ഇവിടെ നിസ്കരിച്ചേ പറഞ്ഞില്ലേ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് അറഫയിൽ നിന്ന് പോകാൻ പാടുള്ളൂ. അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരിക്കലും പോകാൻ പാടുള്ളതല്ല, കാരണം അത് ഹജ്ജിന്റെ വാജീബാണ്. സൂര്യൻ, നമ്മൾ അറഫയിലായിരിക്കെ സൂര്യൻ അസ്തമിച്ച് അതിനുശേഷമാണ് മുസ്ദലിഫയിലേക്ക് പോകേണ്ടത്. സൂര്യൻ അസ്തമിച്ചാൽ നിസ്കാരം വരും. ഏത് നിസ്കാരം? മഗ്രിബ്. മഗ്രിബ് നിസ്കാരം അറഫയിലല്ല. പിന്നെയോ, മഗ്രിബ് നിസ്കാരം നമ്മൾ മുസ്ദലിഫയിൽ എത്തിയതിനു ശേഷം, ബാങ്ക് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം ആദ്യം മഗ്രിബ് നിസ്കരിക്കാം മൂന്ന് റക്അത്ത്, പിന്നെ ഇഖാമത്ത് കൊടുത്തതിന് ശേഷം ഇഷ രണ്ടര റക്അത്ത് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിന്ന് പോവുകയാണ് സൂര്യൻ അസ്തമിച്ച്. അപ്പൊ ചിലര് പറഞ്ഞു, റസൂലേ നമസ്കരിക്കണ്ടേ, സൂര്യ അസ്തമിച്ചു മഗ്രിബ് നിസ്കരിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, അസ്സലാ അമാമക്, അല്ലെങ്കിൽ അൽ മുസല്ല അമാമക്, നിസ്കാര സ്ഥലം അത് നിന്റെ മുന്നിൽ നിന്നാണ്, മുസ്ദലിഫയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫഇദ അഫൽതും മിൻ അറഫാതിൻ, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിക്കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ ഇൻദൽ മഷ്അറിൽ ഹറാം, മഷ്അറുൽ ഹറാമിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. മഷ്അറുൽ ഹറാം എന്ന് പറഞ്ഞാൽ അതാണ് മുസ്ദലിഫ. മുസ്ദലിഫയിൽ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മഗ്രിബ് വിഷയം ജമ്മുവും കസറായിട്ട് നിസ്കരിക്കുക, അവിടെ രാത്രി പാർക്കുക, മനസ്സിലല്ലേ. സുബഹി അതിന്റെ ആദ്യ സമയത്ത് എഴുന്നേറ്റ് മഷ്അറുൽ ഹറാമിൽ മുസ്ദലിഫയിൽ നമസ്കരിക്കുക, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയൊക്കെയുള്ള സമയം സുബഹി നിസ്കരിച്ചിട്ട് മുസ്ദലിഫയിൽ വെച്ച് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കുക. ഇതൊക്കെയാണ് എന്ത്, മഷ്അറുൽ ഹറാമിൽ മുസ്ദലിഫയിൽ അള്ളാഹുവിനെ ഓർക്കൽ. ഇൻഷാല്ലാ നമ്മൾ വിചാരിച്ച രീതിയിലും എല്ലാ വിഷയങ്ങളിലേക്കും പോകാൻ പറ്റിയില്ല. ഇതേപോലെ ഓരോ പിന്നെ വിഷയങ്ങളെ വിശദീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ. هذا صلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم.